ക്രൈസ്റ്റ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാമൊഴി ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് കണ്ടഞ്ചിറയത്ത് മാമ്പുള്ളി ഗോപി സാറാണ്. ഞാൻ അഞ്ജന വി എസ് കണ്ടശാങ്കടവ്.
അച്ഛൻ ചെത്തുകൊലയാളിയായിരുന്നു, ഒപ്പം അല്പം ശകിരി മുട്ട ഉണ്ടായിരുന്നു. ഇതാണ് ഒരു വലിയ കുടുംബമായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. ഇതിന്ന് നിരങ്ങുകയായിരുന്നു. ഈ ലോകം വെട്ടിപ്പിടിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ കൊച്ചുകാലത്ത്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി എന്നെ എടുത്താണ്, എൻ്റെ അമ്മായിയാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരി ആണ് എന്നെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോകാറ്. അങ്ങനെ സ്കൂളിൽ എടുത്ത് കൊണ്ടുപോയിക്കും, മോട്ടോർ ഒഴിക്കാതെ സ്കൂളിൻ്റെ വാതിക്കൽ വന്ന് അവിടെ ഇരുന്ന് മോട്ടോർ ഒഴിക്കും, വീണ്ടും നിരങ്ങി വന്ന് വെഞ്ഞിരി കയറിയിരിക്കും. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നന്നായി പഠിക്കും. അങ്ങനെ അഞ്ചാം ക്ലാസ് വരെയും നാലാം ക്ലാസ് വരെ എന്നെ എടുത്താണ് കൊണ്ടുപോയത്. അഞ്ചാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ അല്പം വടിയുമ്പോൾ നടക്കാറ്, വടി രണ്ട് മൂന്ന് വടി ഉപയോഗിക്കുമ്പോൾ നടക്കും. അങ്ങനെ അന്ന് കെ എസ് കെ ഹെഡ്മാസ്റ്റർ ആയിരുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കെ എസ് കെയുടെ പ്രത്യേക ശ്രദ്ധ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ ഏഴാം ക്ലാസ് എത്തിയപ്പോൾ മുടന്തൻ്റെ ദുഃഖം എന്നൊരു കവിതയുണ്ട്. അന്ന് ഗംഗാധരം മാട്ടുകര ആ കവിത തിരുത്തൊക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആ അത് മാതൃഭൂമി വാരാന്ത പതിപ്പ് വാരഭക്തിയിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരു കുതിപ്പായിരുന്നു ജീവിതം. പിന്നെ ഞാൻ വടിയുമ്പോൾ കുറച്ച് ദൂരമൊക്കെ നടക്കാനിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് ഈ പുറത്തിറക്കാട് കണ്ടശാണ് ബസ് റൂട്ട് വന്നു, ഈ റോഡ് വന്നു. ഈ റോഡ് വന്നപ്പോൾ ഞാൻ കണ്ടശാണ് സ്കൂളിലേക്ക് മാറും, കാരണം പോകാനുള്ള എളുപ്പത്തിൽ. അങ്ങനെ ഞാൻ കണ്ടശാണ് സ്കൂളിലേക്ക് വന്നു. പണ്ട് ബസ്സില്ലാത്ത ദിവസം സ്കൂളിൽ പോകാൻ പറ്റും. അങ്ങനെയായിരുന്നു. എന്നാലും കുറേയൊക്കെ പിള്ളേരെ സൈക്കിളിൽ മേലൊക്കെ ഇരുന്ന് ഞാൻ പോകും. അങ്ങനെ അവിടെ എട്ടാം ക്ലാസ് വരെ കണ്ടശാണ് സ്കൂൾ. എട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ വീട് മണലൂർ ഹൈസ്കൂളിൽ തൊട്ട് വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ മണലൂർ ഹൈസ്കൂളിൽ മണലൂർ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ വലിയ കുതിപ്പായിട്ട് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. കൃഷ്ണൻ കണിയാൻ പറമ്പില്ല എൻ്റെ ക്ലാസ്മേറ്റായി, സി എം ജയദേവൻ എൻ്റെ ക്ലാസ്മേറ്റായി. അങ്ങനെ അവരെയൊക്കെ ഞാൻ വെട്ടിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് വിദ്യാലയത്തിൽ നല്ല സ്ഥാനമാനങ്ങളിൽ അങ്ങനെ എസ് എസ് എൽ സി കഴിഞ്ഞു. പിന്നെ ഞാൻ സംസ്കൃത കോളേജിൽ പഠിക്കാം, പാവട്ട് സംസ്കൃത കോളേജിൽ. ആ കാലത്ത് ഞാൻ സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊഴിലാളി പത്രങ്ങളിൽ തൊഴിലാളി പത്രത്തിലും ജനധ്വനി എന്ന് പറയുന്ന പത്രങ്ങളിലൊക്കെ ധാരാളം കഥകൾ എഴുതി. ഇത് കോളേജിൽ എത്തിയപ്പോൾ കൂടുതലായി ഒരുപാട് പത്രങ്ങളിൽ ഞാൻ എഴുതി. അതിനിടയിൽ ഏഴാം ക്ലാസ്സിൽ വെച്ച് അല്ല എട്ടാം ക്ലാസ്സിൽ വെച്ച് ഞാൻ അത് മതിൽക്കെട്ട് എന്ന് പറയുന്ന നാടകം, ഈ നാടകം മൂന്ന് സ്റ്റേജുകളിൽ അവതരിപ്പിക്കും. അതിൻ്റെ സംവിധായകന്മാർ ഒന്ന് ആറാട്ടുപുഴ പുഷ്പാനന്ദനാണ് സംവിധാനം ചെയ്തത്. അതിൻ്റെ സംഗീത ആവിഷ്കരണം ചെയ്തതും അവർ പാടിയതും ഒരു പ്രസിദ്ധനായ സി കെ ചന്ദ്രശേഖരൻ, അയാൾ പല സിനിമകളും അഭിനയിച്ചത്. അദ്ദേഹവും യൂസിക്ക തങ്ങളായി അങ്ങനെ പ്രഗത്ഭരായ ആളുകളാണ് അതിന് പിന്നണികളായിരുന്നു. ആ നാടകം മൂന്ന് വലിയ സ്റ്റേജുകളായി. അവർക്ക് എനിക്ക് വലിയ ഭാഗ്യമാണ്, ഒരാൾക്കും അങ്ങനെ ക്ലാസ് പഠിക്കുന്ന കാലത്ത് നാടകം എഴുതി അവതരിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടാവില്ല ഞാൻ അഭിമാനിക്കും. പിന്നെ കോളേജിൽ നിന്ന് ഞാൻ വലിയ നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞു. അവിടെ ആ കോളേജിൻ്റെ തന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതെൻ്റെ നിറമുള്ള സ്വരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്, എൻ്റെ ഒരു ചെറിയ ബയോഗ്രാഫിയാണ്. ആ കോളേജിൻ്റെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു.
കോളേജ്
സംസ്കൃത കോളേജ് പാവർട്ടി സാഹിത്യം ഇന്നുണ്ട്. ഇന്ന് അതിൻ്റെ അത് കേന്ദ്രീയ വിദ്യാർത്ഥികളാണ്, കേന്ദ്രീയ എന്തായാലും പേരുണ്ട്. കേന്ദ്രീയ സംസ്കൃത വിദ്യാലയം. അപ്പോൾ അവിടെ ഞാൻ നല്ല നിലയിൽ പഠിക്കാൻ വളരാൻ കഴിച്ചു. അന്ന് രാഷ്ട്രീയ രംഗത്തിലേക്ക് വരാം. ഞാൻ ആദ്യമായി പാവർട്ടിയിൽ ഗവൺമെൻറ്റിലും പാവർട്ടി ഹൈസ്കൂളിലും കെ എസ് യു സംഘടന രൂപീകരിച്ചത് അഡ്വക്കേറ്റ് വി ബാലറാമും ഞാനും കൂടിയിട്ടാണ്. അന്ന് സുധീരനും ജോസ് താനിക്കലൊക്കെ ഈ കെ എസ് യുവിൻ്റെ പ്രധാന പ്രവർത്തകരായിരുന്ന കാലം. ചാവക്കാട് ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആവാണ് കെ എസ് യുവിൻ. അത് നല്ല ഒരു ഒരു ജീവിതത്തിൽ എന്ന് പറയാം, മറ്റുള്ളവരെപ്പം നടക്കാൻ വയ്യാത്ത ഞാൻ മറ്റുള്ളവരെക്കാൾ സ്പീഡിൽ നടക്കുകയും അവരെക്കാൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ച് ഇതാണ് എൻ്റെ കഥ. പിന്നീട് ഞാൻ ആദ്യം കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ ഉടനെ അന്ന് ഒരുപാട് ജീവിത പ്രാരംഭങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി വേണമെന്നല്ല, അവിടെ കമ്പൈൻ ട്യൂട്ടോറിയൽ കോളേജിൽ ഞാൻ ജോലിക്കുകയായിരുന്നു. തൃശ്ശൂർ കമ്പൈൻ കേരളത്തിലെ ഏറ്റവും വലിയ ട്യൂട്ടോറിയൽ കോളേജാണ്. അവിടെ ഞാൻ ബി എക്കാർക്ക് ക്ലാസ് എടുക്കുകയും ബി എക്ക് പഠിക്കുകയും ചെയ്യും. ബി എക്കാർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പം തന്നെ ഞാൻ ബി എക്ക് പഠിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ അത് കഴിഞ്ഞ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിലും കൊടുവായൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലും വർക്ക് ചെയ്തു. ഒരു ഇടത്ത് 8 മാസം, ഒരിടത്ത് 11 മാസം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചാരാഷാപ്പിൽ നിൽക്കാൻ സേലത്ത്, അവിടെ 3 മാസത്തോളം സേലം തമിഴ്നാട് സേലത്തെ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ചാരാഷാപ്പിൽ ഞാൻ. അപ്പോഴേക്കും എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടാതെ തലക്കുളം എസ് എൻ വി യൂണി, ആ ഞാനിവിടെ വന്ന് തുടങ്ങി. ഇവിടെ കയറുമ്പോഴും ഇപ്പോൾ ഞാൻ അന്ന് തന്നെ ജീവിച്ചിരിക്കുന്നത് ഒരു അധ്യാപകനായി ജീവിക്കുക എന്നുള്ള എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ഇതല്ല. ആ അധ്യാപകർ ഒരു അധ്യാപകനായാൽ പോരാ, മറ്റുള്ള അധ്യാപകരിൽ നിന്നും കുറച്ചുകൂടി ഉന്നതനാവണം, അത് ആയിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം. ഞാൻ മാതൃകാധ്യാപകനായി. അപ്പോൾ തന്നെ മൂന്നാമത്തെ കൊല്ലം ഞാൻ ഈ ജില്ലയിലെ പ്രസിഡൻ്റായി, അധ്യാപക യൂണിയൻ്റെ പ്രസിഡൻ്റായി. അത് 17 വർഷം വരെ ആർക്കും കഴിയാത്ത ഒരു കാര്യം. അന്ന് ഈ സ്കൂളിൽ മോഡൽ ക്ലാസ് എടുക്കാനായിട്ട് എങ്ങനെയാണ് ജനിച്ചത്, മറ്റേ സ്കൂളുകളിൽ. അങ്ങനെ അധ്യാപക ജീവിതത്തിൽ ഞാൻ ഒട്ടും പരാജിതനായതിലെ വളരെ ഉന്നതമായ നിലയിൽ തന്നെ ഞാൻ അധ്യാപക ജീവിതം. ആ കാലത്താണ് ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കെ എസ് കെ തളിക്കുളം എന്ന പ്രസിദ്ധ സാഹിത്യകാരന് റിട്ടയർ ചെയ്ത് പോയി വീടില്ലാതെ കഴിയുന്ന കാലം. എൻ്റെ കല്യാണ ദിവസം അവിടെ കൂടിയ സാഹിത്യകാരന്മാർ ആണ് കെ എസ് കെ വീട് വേണമെന്നുള്ള ആശയം ഉന്നയിച്ചത്. മണവാളനായി ഞാനും അതിലുണ്ടായി. അങ്ങനെ പിന്നത്തെ ആഴ്ചയിൽ തന്നെ അവർ യോഗം കൂടുകയും കെ എം ബാലമാഷ അധ്യക്ഷതയിൽ ഒരു വീട് പണിയാനുള്ള ഒരുക്കങ്ങളായി. അതിൻ്റെ ജനറൽ കൺവീനറായി ഇന്ന് ആയി ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ്. അവിടുന്ന് വെച്ചു കെ എസ് സിക്ക് ആ കാലത്ത് 1978 1.5 ലക്ഷം രൂപ ചെലവിലുള്ള മനോഹരമായൊരു വീട് പറഞ്ഞു. അത് മരിക്കാൻ പോയിരുന്ന കെ എസ് കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ആ വീടും പണതോടെ അനുബന്ധിച്ച് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി. കമ്പൈൻ ട്യൂട്ടറിൽ പഠിക്കുന്ന കാലത്താണ് വൈലോപ്പള്ളി എസ് രമേശൻ നായർ തുടങ്ങിയ പ്രഗത്ഭരായ തൃശ്ശൂരെ പവനൻ പാദർ വടക്കൻ ഇവരൊക്കെ എല്ലാം ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുക. ആ കാലത്ത് ഞാൻ വളരെ അടുത്ത ബന്ധമുള്ളതായിട്ടുണ്ട്. അങ്ങനെ വൈലോപ്പള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പാദർ വടക്കൻ ഈ ഭക്ഷണം കൊടുക്കാറുണ്ട്. പവനൻ ഇവിടെ വന്നു പുള്ളിനേരി പല ദിവസവും കൂടെ താമസിച്ചു. ഇങ്ങനെ പല കുഞ്ഞുങ്ങന്മാർക്ക് പോകുന്ന ഭക്ഷണം പല അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞത് ഈ എൻ്റെ ഈ അധ്യാപക രംഗത്ത് പറഞ്ഞു. പിന്നീട് വി എസ് കേരളീയൻ കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരാളായി. ഇയാളെ അവസാന കാലത്ത് വിസ്മരിച്ച് പലരും. അങ്ങനെ ഞാനാണ് പറഞ്ഞ് വി എസ് കേരളീയനെ നമുക്കൊന്ന് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ വി എസ് കേരള സപ്തരി ആഘോഷിക്കാനായിട്ട് അതിൻ്റെ അതിന് കമ്മിറ്റി കൂടിയപ്പോൾ ജനറൽ സെക്രട്ടേറിയറ്റ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതിനകത്തും വളരെ വിപുലമായിട്ടുള്ള 3 ദിവസം വലിയ പരിപാടികൾ കേരളത്തിലെ എല്ലാ പ്രഗത്ഭരായ ആളുകളെ പോകുന്നു ആ സത്യത്തെ ആലോചിച്ചു. അത് ഞാനാണ് ചെയ്തത്. അതിൻ്റെ രേഖകമാണ് ശൂന്യതയോടെ കണ്ടെയ്യ കെ എസ് കെ കൊടുത്തതിന് കണ്ടെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാമൂഹ്യ രംഗത്തൊക്കെ ഞാൻ വളരെ സജീവമായിരുന്നു. അധ്യാപക രംഗത്തും അങ്ങനെ തന്നെയായിരുന്നു. ഈ അധ്യാപക രംഗത്ത് ഞാൻ അയക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിലെയും ആ സമീപ പ്രദേശത്തെ പല അധ്യാപകരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി. അത് ഒരു ചെറിയ ബാഗ് കൈപിടിയാലും വെച്ച് ഞാൻ കഷ്ടപ്പെട്ടാണ് ട്രെയിൻ കയറി പോയി. അങ്ങനെ പലരുടെയും അപ്പോയിൻമെൻറ്റുകളും യൂണിയൻ്റെ പോലും സഹായമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ഒറ്റയ്ക്ക് അത് നിർവഹിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നീടാണ് പിന്നെ അപ്പോഴും ഞാൻ എഴുത്തു തുടർന്നു. അങ്ങനെ ഇരിക്കലാണ് ഞാൻ ഈ മാനസിക ആരോഗ്യ കേന്ദ്രത്തെ കുറിച്ച്, അതൊന്ന് ഭ്രാന്താശുപത്രി എന്നാണ് പേര് പറയുന്നത്. ഈ ഭ്രാന്താശുപത്രി എൻ്റെ പേരിനെ ചോദ്യം ചെയ്ത് ആദ്യം എഴുതിയ നോവൽ മലയാളത്തിൽ എൻ്റെയാണ്, വിട്ടൂർ രാമൻ നായർ പറഞ്ഞിട്ടുണ്ട്. ആ നോവലിന് നല്ല പ്രസിദ്ധി ഉണ്ടായിരുന്നു.
നോവലിൻ്റെ പേര്
ദാഹാഗിനി. അയാൾ മനുഷ്യൻ പോയി, അതിന് മുമ്പേ അയാൾ പരാജയപ്പെട്ടു, അതിൽ ഒരുപാട് ലക്ഷങ്ങൾ പോയി അയാൾ. അപ്പൊ അങ്ങനെ അതിന് മാനവീയ പുരസ്കാരം കിട്ടി. അപ്പോ അത് പിന്നീട് ഞാനിങ്ങനെ കഥകളാണ് എഴുതുന്നത്. അത് ഞാൻ പോയി മാനസികാരോഗ്യ ഈ പ്രാന്താശുപത്രിയെ കുറിച്ചുള്ളത് ഞാൻ പോയി പഠിച്ചെഴുതിയതാണ്. അതിന് കേശവമൈത്രിയുടെ സഹായം ഉണ്ടായിരുന്നു. ആ കാലത്ത് കേശവമൈത്രി 500 രൂപ ഇന്ത്യയാണ്, 79 കേശവമൈത്രി അതിൻ്റെ വിവേകോദയത്തിൻ്റെ ഒരു ലേഖനം എഴുതി. അപ്പോൾ അതിനെക്കുറിച്ച് പുരസ്കരിച്ചുകൊണ്ടൊരു കഥ പുസ്തകം എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ. അനേക കോഴിക്കോട് മാനസിക ആരോഗ്യ കുതിരവട്ടം പ്രാന്താശുപത്രിയെ പേരിൽ ഞാൻ പഠിച്ചു ആണ് ആ നോവൽ. പിന്നീട് ഞാൻ ഒരുപാട് കഥകൾ ഇടയാളിൽ എഴുതാറ് ഞാൻ നവയുഗം, ചന്ദ്രിക, വീക്ഷണം തുടങ്ങിയ പത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഒരുപാട് ആനുകാലികളിൽ കഥകളും കവിതകളും എഴുതിയിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങൾ എനിക്ക് എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ഭാര്യയുടെ വലിയ സഹായമുണ്ടായിരുന്നു. ഭാര്യയുടെ കഴിവാണ് എൻ്റെ എനിക്ക് കൂട്ടുകാരെ കിട്ടാനും ഒരു കേട്ടടുപ്പുണ്ടാകാനും കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ എഴുത്ത് ഇപ്പോൾ വീണ്ടും എഴുത്തിൽ ഞാൻ കുറേ കൂടി സജീവമായി 4-5 കൊല്ലമായിട്ട്. അപ്പോഴെനിക്ക് തോന്നി ഇങ്ങനെ ആദ്യം പിന്നെ ഒരു പഴയ 2 കഥകൾ ഒരുമിച്ച് എഴുതി ഒരുമിച്ച് കുട്ടി പ്രസിദ്ധീകരിക്കാൻ കളയാം. ഒരു കുറേ കവിതകൾ സി രാമുണിയാണ് എന്നോട് പറഞ്ഞത്, അത് കളയേണ്ട കവിതകളല്ല, പഴയതാണെങ്കിലും ഗോപേട്ടൻ അത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ് നദി അവളെപ്പോഴും എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു കവി കാവ്യ സംഹാരം അറിയിച്ചു. അതിൻ്റെ അവതാരം എഴുതിയതും രാവണിയാണ്. അപ്പോഴാണ് എനിക്ക് ഈ നവോത്ഥാന കാലഘട്ടത്തെ കുറിച്ച് എഴുതണം, നവോത്ഥാന ചരിത്രത്തെ കുറിച്ച് എഴുതണം. അങ്ങനെ ഞാൻ ഗുരുപ്രഭാവം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി. ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കേരളത്തിൽ ഇവിടെ ചെയ്ത നമുക്കിവിടെ ചെയ്ത നവോത്ഥാന ശ്രമങ്ങളാണ് ഇത് വലിയ. അത് കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പി ശങ്കരനാണ് ഇതിൻ്റെ അവതാരി എഴുതിയത്. അപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുപ്രഭാവം എന്ന പുസ്തകം. ഒപ്പം തന്നെ ഞാൻ അതിൽ ദേശപ്പെരുമയുടെ സൂര്യമുഖങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, ഈ 2 പുസ്തകം ഒരുമിച്ചാണ്. അത് CV കുഞ്ഞയ്യപ്പൻ KSK തളിക്കുളം, വിദ്വാൻ കെ പ്രകാശം, VS കേരളീയൻ, ഈ 4 പേരുടെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണത്. അത് പലരും പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു, കാരണം പല അറിവുകളും ആരും അറിയാത്ത പലതും ഉണ്ടായിരുന്നു. അത് ചിത്രലക്ഷ്മി കോഴിക്കോട് നല്ല നല്ല പ്രസിദ്ധ അലങ്കാരമാണ്. അവരാണ് എൻ്റെ അടുത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. മറ്റത് ഗ്രീൻ ബുക്സ് ആണ്. ഗുരുപ്രഭാവം കുട്ടികളും അത് സാധാരണ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. കാരണം ഒരുപാട് അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന പുസ്തകമാണ്. പ്രത്യേകിച്ച് SNDP കാരൊക്കെ ഇതിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളും ഗുരുദേവന്റെ ആശയങ്ങളും വ്യക്തമായിട്ട് ഞാൻ ഇത് പറഞ്ഞതെന്ന് എനിക്ക് അറിയാം.
ഈ ഗുരുദേവന്റെ ആശയങ്ങളുടെ ഒരു രീതിക്കല്ലല്ലോ ഇപ്പോ SNDP പോകുന്നത്.
എതിരാണ് ദൈവമായിട്ടാണ്. പിന്നെ അത് തന്നെയല്ല, അവരിപ്പോ ഒരു പുതിയ കൂടി ഈ SNDP കാര് ഇതില് ഈഴവനെ മാത്രമേ ചേർത്തുള്ളൂ.
അതെ അതെ,
അതൊരു ഇപ്പൊ പുതിയ തുടങ്ങിയതാണ്.
ഒരു പുതിയ, ഞാൻ ഈ അടുത്ത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തി തന്നെയാണ്, അവള് ഏതോ ഒരു കാലഘട്ടത്തില് അവര് എല്ലാ കാസ്റ്റിനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു SNDP-യില്. ഇപ്പൊ പുതിയ റെക്കോർഡ് എന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ കുറെ പേര് അടിയിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പൊ ഞാന് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇവര് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, അവരിതിൽ പാടില്ല, അവരെ മാറ്റണം. അപ്പോൾ ശ്രീനാരായണ ഗുരു തന്നെ പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ആ പ്രിൻസിപ്പിളിന് തന്നെ എതിരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിനെ ദൈവമാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ.
അതാണ് സംസാരിക്കുന്ന കാരണം. ഈ സമാജത്തിന്റെ നൂറാം വാർഷിക വരും, അതില് അതിന് ചെയർമാൻ ഞാനാണ്, എന്നെ ചിന്തിക്കില്ല. അപ്പൊ അതിന് സുവിനീറ വിചാരിക്കാൻ പറ്റില്ല, ഞാനാണ് എന്റെ ചെയ്യപ്പെടുത്തത്, അപ്പൊ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അതിലിപ്പോ അങ്ങനെ ഗുരുദേവൻ പറഞ്ഞുള്ളതാണ്, ഇനി ക്ഷേത്രങ്ങളല്ല ഇവിടെ വേണ്ടത്, വിദ്യാലയങ്ങളാണ്. അത് ആ വാചകം ഇവിടെ ഉദ്ധരിച്ചതിന് ഒരു ചെറിയ വിഷമമാണ്. പക്ഷേ ഞാൻ നമ്മുടെ ഒരു കോമ പോലും മാറ്റാൻ പാടില്ല നമ്മൾ, ഞാൻ തന്നെ അങ്ങനെ തന്നെ ഇടുന്ന ആവശ്യം. അപ്പോൾ നല്ല പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഗുരുദേവൻ ആ പുസ്തകം ഞാൻ കുട്ടിക്ക് തരാം.
അല്ലേ?
അപ്പോൾ ഇതാണ് അതിൻ്റെ എൻ്റെ ചരിത്രതാണ്. പിന്നെ ഞാൻ വിവാഹം കഴിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല, അതിലുണ്ട് ആ ഗുരു മറ്റേ പുസ്തകമുണ്ട്.
ഇനി അന്തിക്കാടിൻ്റെ പ്രാദേശിക ചരിത്രം, മറ്റ് സമരങ്ങളും ഈ
കൊലമുറിങ്ങനെയാണ്. ഏനാമാവ് പെരിങ്ങോട്ടുകര താലൂക്ക് എന്നാണ് പറയുക, അങ്ങനെയാണോ അമ്പായത്. ഇപ്പം അതിലെ പ്രധാന ഭാഗം പാലാഴി അന്തിക്കാട്, ഇതിവിടെയാണ് ധീര സാക്ഷികളൊക്കെ ഉണ്ടായത്. കൊലമുറി സമരം നമുക്ക് പറയാമെന്നാണ് അറിയുന്നത് അല്ലേ?
ഒരു മിനിറ്റ്, കൊലമുറി സമരം, പിന്നെ അതുപോലെ ചെത്ത് തൊഴിലാളി,
അതാണ് ചെത്ത്,
പിന്നെ വളച്ചുകെട്ട് ഭൂമി, മിച്ച ഭൂമി സമരം.
വളച്ചുകെട്ട് ഭൂമിയെ കുറിച്ചിട്ട് എനിക്ക് അറിയാം, അത് സ്റ്റഡി ഉണ്ടായിട്ട് അത്ര ഇമ്പോർട്ടൻസ് തോന്നിയില്ല. അത് കാരണം അത് ഏറ്റെടുത്തു.
പിന്നെ നമ്മുടെ കരിക്കുടിയിൽ ഒരു ഇതല്ലേ കയർ വ്യവസായം, അതുകൂടി
ഉൾപ്പെടുത്തണം. അതൊക്കെ ഈ കൈ
തൊഴിലാളികളുണ്ട്.
അത് ഞാൻ പറയാം, അത് നിങ്ങളവിടെ ഒരു കല്യാണി ഉണ്ടായിരുന്നു,
ആ
കല്യാണിയെ കുറിച്ച് ഒരു അധ്യായം തന്നെയുണ്ട്. ഒരു വേലായി എന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ചും ഒരു അധ്യായം, നമ്പിയൻ കല്യാണി കുറിച്ച് വാങ്ങുന്ന ഞാൻ വായിച്ചാലാണ് ഈ ചൈര ചെത്തൂരാളി സമരം എന്ന് പറഞ്ഞാൽ. അതല്ല അറിയാതെ
ഇതൊക്കെ പറയണം.
ആ ചെത്തൂരാളി സമരം അല്ലേ, അത് ഞാൻ പറഞ്ഞാൽ മതിയാ?
മതി മതി.
ആദ്യം ചെത്തുകാരെന്ന് പറഞ്ഞാല് അവർക്ക് ഒരു സുരക്ഷിതവും സുരക്ഷിതമില്ലാത്തതും വലിയൊരു ഉത്തരവാദിത്തമുള്ള ജോലിയായിരുന്നു. അതായത് മഴ, കാലാവസ്ഥ കൊടുങ്കാറ്റും മഴയും വേനലും മഞ്ഞും ഒന്നും ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പല എൻ്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നു. അച്ഛൻ ചെത്താൻ പോയി കഴിഞ്ഞാല് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും അവിടെ താമസമൊന്നും വരില്ലേ, കാരണം വഴുക്കലുണ്ടാവും, ഭയങ്കര കാറ്റുണ്ടാവും, ഇടിവെട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവർ ചെത്തി വരണം. ആ സമയത്തന്നെ എത്തണം, വൈകിട്ട് എത്തണം, ചെത്തി തീരുള്ളൂ, രാവിലെ എത്തണം, ചില ഉച്ചയ്ക്ക് എത്തും. ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെത്തുന്നവർക്ക് അവർക്ക് മതിയായ കൂലിയിലായിരുന്നു. അതിനെ പറക്കണക്കിലാണ് കലാളക്കേണ്ടത്. അപ്പം അന്ന് ഈ കരാറുകാരെന്ന് വെച്ചാൽ ഷാപ്പ് കോൺട്രാക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ തീരുമാനം എടുക്കും. പിന്നെ ആള് പത്ത് തെങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പറ കള്ളവർക്കാണെന്ന് പറയും. അപ്പൊ ഈ എന്തെങ്കിലും കാരണവശാൽ കള്ള് കുറയും, ചിലപ്പോൾ കള്ള് കൂടിയ കുഴപ്പമില്ല. അപ്പൊ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് പറ കള്ളാളക്കണം, പറയെ കാണണം, 24 കുപ്പിയാണ് ഒരു പറ. ഈ രണ്ട് പറ കള്ള അളക്കണം, അല്ലെങ്കിൽ 24 കുപ്പി കള്ളാളക്കണം വെച്ചാല് ചില 20 കുപ്പി ഉണ്ടാവും, കുറഞ്ഞു വരാം. അപ്പോൾ എന്തുണ്ടാവുന്ന അറിയോ, 4 കുപ്പികൾ കുറവുണ്ടല്ലോ, ഈ 4 കുപ്പി കള്ളിൻ്റെ കാശ് ചെത്ത് കാരനും ഷാപ്പുകാരനും കൊടുക്കും. അത് എങ്ങനെ, ഷാപ്പുകാരൻ ഒരു കുപ്പി കള്ളിന് ചെത്തുകാരന് വില കൊടുക്കുന്നല്ലേ, ആ വിലയല്ല ഷാപ്പിൽ വിൽക്കുന്ന വിലയാണ് കൊടുക്കുന്നത്. അതാണ് വൈകിട്ട് ഷാപ്പിൽ കള്ള് വിൽക്കുന്ന വില ഇയാൾ കൊടുക്കണം. അപ്പോൾ ഷാപ്പിൽ ഒരു കുപ്പി കള്ളാളന്നാൽ ചിലപ്പോൾ 2 രൂപയാവും കിട്ടുക, ഉപയോഗിക്കാം. 2 രൂപ 2 അണ അയ്യാണ് കിട്ടുക, 2 അണയൊന്നും ഇല്ലാതുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന 2 അണയാണ് ഒരു ഞാൻ കള്ളാളന്നാൽ എനിക്കൊരു മാസം അല്ല ഒരു കുപ്പി കിട്ടുന്നെങ്കിൽ, ഞാൻ 4 കുപ്പി കള്ള് കുറവളന്നാൽ ഷാപ്പുകാരൻ 8 അണയ്ക്കാണ് കള്ള് കിട്ടുന്നെങ്കിൽ 32 അണ ഇയാൾ കൊടുക്കണം, ഇയാൾ കൊടുക്കണം. അത് അവരെന്താ അത്ര അങ്ങനത്തെ ഒരു വലിയ വ്യവസ്ഥയായിരുന്നു അവിടെ. അത് തന്നെയല്ല, ഈ കള്ള് ബാക്കി വരുന്ന കള്ള് ചാരായമാണ്, അതിന് ചില ആളുകളെ ഏർപ്പാടെയും ഇത് ഈ കള്ള് കൊണ്ടുപോയി ചാരായമാക്കി അവര് ഷാപ്പുടമ കൊണ്ടുപോയിക്കും. അതൊക്കെ ഒരു ഭയങ്കര രസങ്ങളുണ്ട്. എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെളിച്ചെണ്ണകളാക്കി കൊണ്ടോ വെളിച്ചെണ്ണ ആക്കണമെന്നോ പറഞ്ഞുകൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ ചെത്തുകാർ അന്ന് ജീവിച്ചത്. ആ കാലഘട്ടത്തിലാണ് 1940 ഈ അല്ല 1920 ഇവിടെ ബോംബെയിൽ AITC എന്ന സംഘടന ഉണ്ടായി. എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് പക്ഷേ കൊല്ലങ്ങളൊന്നും തോന്നി തന്നെ ആ 1920 1920 ബോംബെയിൽ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായി. അത് ജോലി സമയം ബോംബെ നെയ്ത്തു തൊഴിലാളികളുടെ ജോലി സമയം ത്തിൻ്റെ തന്നെ അടിസ്ഥാനമാക്കിയാണ് അവർ തൊഴിലാളി സമരം. അവർ ഇത്രയും സമയം 8 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്യണം. അതിനെതിരായിട്ടൊരു വലിയ സമരം. ആ സമരം സംഘടിപ്പിക്കാനായിട്ട് തങ്ങൾ ചെയ്തത് ലാലാ ലജ്പത് റോയി, മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ആനി ബസന്റ് തുടങ്ങി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ അത് ആ സംഘടിപ്പിച്ച കാലത്ത് ഇവിടെയും തോന്നി നമ്മുടെ ഇവിടെയും ഇങ്ങനെ തൊഴിലാളി സംഘടന വേണമെന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമാണ്, പക്ഷെ നിർബോധിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ 1920 ഇവിടെ ഈ ദേശീയ നേതാക്കന്മാർ ഈ സംഘടന ഉണ്ടാക്കിയത്. 1920 ഇവിടെ KP പ്രഭാകരൻ ജോർജ് അടയമുറി ഈ സമയത്ത് ഇവിടെ ജോർജ് അടയമുറിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിനുമായി ആലപ്പുഴയിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്ന കാലം. അപ്പോൾ അയാൾ അങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത്. KP പ്രഭാകരൻ അന്ന് SSLC പഠിക്കുന്ന കാലം കണ്ടക്ഷൻ ഹൈസ്കൂൾ. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ആഴ്ചയാണ്. അപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ അദ്ദേഹം പട്ടണത്തിൽ ചേരാൻ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നാണ്. അങ്ങനെ നേരെ പോയത് കോഴിക്കോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിലേക്ക്. അവിടെ വെച്ച് അവിടെ മുതലായത് 24 മണിക്കൂർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ND നമ്പൂതിരി കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായി. ഇവരും ജോർജ് അടയമുടിയൊക്കെ ഇയാൾക്ക് ആവശ്യം കൊടുത്തു. കാരാമകൽ പുഷ്പാന്തരം അങ്ങനെ ഒരു നല്ല ഒരു ചെത്തു തൊഴിലാളികൾ സംഘടിപ്പിച്ചു. ചെത്തു തൊഴിലാളി സംഘടിപ്പിക്കുമ്പോൾ പരസ്യം സംഘടിപ്പിക്കാൻ പറ്റില്ല. രാത്രിയിൽ ഒളിവിലിരുന്നാണ് സംഘടിപ്പിക്കുന്നത്. പല വീടുകളുടെയും മറവിലും അടച്ചിട്ട വീടുകളിലും ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ ഇരുന്നാണ് പല നമ്പൂരി വീടുകളുടെ കക്കൂസുകളുടെ അഭാവം. വളരെ ദൂരെയാണ് സഖ്യത്താക്കല്ല ഈ കക്കൂസയിൽ ഒളിഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സർപ്പക്കാവിളിൽ ഒളിഞ്ഞിരുന്നത്. ND നമ്പൂരി സർപ്പക്കാവിൽ പോലീസുകാരനെ വയന്ന് ഒളിഞ്ഞിരുന്നിട്ട് സർപ്പം കുത്തിയാണ് നിർമ്മിച്ചു ND നമ്പൂരി. അപ്പം അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് സംഘടന ഇവിടെ കൂടി 1940 ഇവിടെ ചെത്തു തൊഴിലാളികളുടെ സംഘടനയുണ്ടായി. 1940 നമ്മളോട് ചെറുതായിട്ട് പറയാൻ അങ്ങനെ ഈ സംഘടനയുണ്ടാക്കി ഇവര് ഈ മതിയായ കൂലിയും ജോലിക്ക് സുരക്ഷിതത്വം വേണമെന്നുള്ള വളരെ ആവശ്യം. അപ്പോൾ മക്കളംസ് ഉപയോഗിച്ചു അതിനെല്ലാം ഈ സംഘടന നിരോധിച്ചു. അപ്പം നിരോധിച്ചപ്പോയി ആ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചത്.
അപ്പം
അതിൻ്റെ പേരിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. ഒന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ക്ലാസ് കൊണ്ട് ആ സമയത്ത് ഈ സംഘടനയും നിരോധിക്കാൻ. അപ്പം മഹിളാ സംഘമാണ് തുടങ്ങിയ കുറെ സംഘടനകളൊന്നും ഉണ്ടായിരിക്കുന്നതായിരുന്നു. ആ സംഘടന സർക്കാർ നിരോധിച്ചു. സർക്കാർ ബ്രിട്ടീഷ് സർക്കാരാണ് അങ്ങനെ നിരോധിച്ചു. ഇവരൊക്കെ വീണ്ടും കുളിയിൽ പോകും. പക്ഷേ സമരം ശക്തമാണ്. കുളിയിൽ നിന്നുകൊണ്ടും ഇവർ സമരം ചെയ്യുന്നു. അപ്പോൾ തോന്നി പിന്നെ സമരം ശക്തമായപ്പോൾ വിരുദ്ധ ചെയ്തു ഈ സമരം ചെയ്യുന്നവർക്ക് ജോലിയൊന്നുമില്ല. സമരം ചെയ്യുന്നവർ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ജോലിയില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് ഐ എൻ ഡി സി ആരാണ് സമരം നടത്തുന്നത്. അല്ല അത് അത് ശേഷമാണ്. അപ്പോൾ സമരം ഇവർ നിഷ്പക്ഷരായിരുന്നു പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു ഒരു സംഘടനയുള്ളു. അങ്ങനെ ഈ ഇവർ സഹകരിച്ചപ്പോൾ ചെത്താനല്ലാതുണ്ടല്ലോ. അപ്പോൾ ഇവർ ഇവർക്ക് എതിരായിട്ട് തമിഴ്നാട്ടിൽ നിന്നും മറ്റു കുറേ പ്രദേശങ്ങളിൽ കുറേ ആളുകൾ ചെത്താരെ കുറേ ആളുകൾ അപ്പോൾ ഇവർ ശക്തമായി ചെത്തൂരാളികൾ വളരെ ശക്തമായിട്ട് അവരുടെ ആവേശത്തോടെ തന്നെ നിന്നു ഇവരിങ്ങനെ ഇതിലും ഈ ചെത്താൻ തമിഴ്മാരും മറ്റു ആളുകൾ ചെത്താൻ വന്ന ആ തെങ്ങിൻ്റെ കൊലകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഏനാമോ പെരുങ്ങോട്ട് വരെ വഴിയുള്ള 10,000-ൽ പരം തെങ്ങുകളുടെ കൊല മുഴുവൻ വിളിച്ചു രാത്രി. ഇതാണ് കൊലമുഴുവൻ അതോടെ ശക്തമായിട്ട് പട്ടാളം കഴിഞ്ഞത് തല്ലിച്ചതയ്ക്കുന്നു. തല്ലിച്ചതയ്ക്കുന്നു 22 വയസ്സായ സി കെ രാഘവൻ എന്നുള്ള മലയു വയസ്സാണ് ഇവനെ ഇവനെ കൊണ്ടുപോയിട്ട് ചവിട്ടി തല്ലി ചവച്ച് കൊന്നും കൊന്നിട്ട് കൊണ്ടുകഴിഞ്ഞാൽ പോലീസ് മണ്ഡലം ചത്തൂലേ അവരാണിച്ച് ആ പ്രതി കൊണ്ടുവന്നു. അതിൻ്റെ പോലീസുകാർ അതിൻ്റെ പറയുന്നേ ഡോക്ടർമാരെ കൊണ്ട് എഴുതിക്കാന്ന് സർക്കാരല്ലേ ന്യൂമോണിയ ബാധിച്ചു മരിച്ചു.
ന്യൂമോണിയ
ന്യൂമോണിയ അങ്ങനെ വീട്ടിലേക്ക് അറിയിപ്പില്ലായിരുന്നു. ഇതേപോലെ ഒരുപാട് പേര് ശങ്കരൻ എന്ന് പറയുന്ന ഒരാളാണ് ഇയാളും കെ പി ഇനി ഒരുമിച്ചു തല്ലി ചതച്ച് കുറച്ച് പേര് ഒരുപാട് പേരിങ്ങനെ രക്തസാക്ഷികളായി. ഒരുപാട് കുറച്ച് പേരല്ല ആലപ്പാട് 20 വയസ്സായവരാണ്. പിന്നെ ആ സമയത്ത് മീശ വെച്ചു ഒരുത്തരും മീശ വെച്ചിട്ടുണ്ട്. അപ്പം മീശ വയ്ക്കുന്നത് ആളാ പറഞ്ഞു മീശ വലിച്ച് പറച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് അനുഭവം ഉണ്ടായി ചെത്തൂരാൻ സമയത്ത്. അങ്ങനെ ക്രൂരമായിരുന്നു. ഇവിടെ അടുത്ത് കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എൻ്റെ അമ്മ അച്ഛൻ അല്ല ഭാര്യയുടെ അച്ഛൻ പുല്ല് പക്ഷി പുല്ല് കഴിഞ്ഞു കണ്ടുടനെ പോലീസുകാരൻ അങ്ങനെ എൻ്റെ ഒറ്റ ചവിട്ടി ചവിട്ടി താറുമാക്കി മറിച്ചിട്ട് മൂർച്ചയുടെ കാര്യം നെഞ്ചത്തും പഴുത്തും ചവിട്ടി മറച്ചിട്ട് തണ്ടല്ലെങ്കിൽ ഇനി എനിക്കില്ല. അയാളെ ഞാൻ പലപ്പോഴും അടുത്താണ് മരിച്ചല്ലോ ഞാൻ ജോലി ചെയ്യുന്ന കാലത്താണ്. അപ്പം അങ്ങനെ ക്രൂരമായി പിന്നെ ഈ അന്ന് ചെത്തുകാരെന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇത് കൃതാവിനെ അറച്ചു പഠിക്കുന്നവരായി മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറുപ്പത്തി നാരായണ മൈല അപ്പം ഇതുകാരൊക്കെ ചെയ്തു ജോലി പട്ടാളത്തായിരിക്കൂലിവരെയൊക്കെ കാരണം ഈ കൃതാവൊക്കെ ഓടിച്ചു ഇവിടെ വളപ്പൻ മാര് എന്നുള്ളൊരു ഫാമിലി അവരുടെ ഒരു അമ്മയിലാണ്. ആ അമ്മയിൽ ചെയ്തു കുറേ വെന്തിങ്ങ പള്ളിയിലെ അച്ഛനിക്കുന്നു ഞാൻ കണ്ടു. എന്നിട്ട് ഈ ചെത്തുകാരെ കരുത്തിൽ കിട്ടും. അപ്പോൾ ഈ വെന്തിങ്ങ മടിയിൽ വെച്ചാണ് ചെത്തുകാരെ നടക്കുക. പോലീസ് വരുന്ന കേട്ടാൽ ഇവിടെ റോഡില്ലല്ലോ ഇത് വരുന്നത് കേൾക്കുമ്പോൾ പഠിക്കും വെന്തിങ്ങ എടുത്തു കേട്ടില്ലോ അങ്ങനെ നടക്കുക. അപ്പോൾ ക്രിസ്ത്യാനിയല്ലേ ക്രിസ്ത്യാനി എത്തില്ലേ അതങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടത് അങ്ങനെ പടിയും ഭാഗത്തും ഈ വീടുകളിലേക്ക് പോലീസ് ഓടിച്ചെന്നിട്ട് ഇവരെ എവിടെ എവിടെ അടിയെന്ന് ചോദിക്കാറുണ്ട്. ആളില്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഭാഗം ഞാൻ വായിച്ചുതരാം. ഇവിടെ ഈ അത് നമുക്ക് ഒരുപാട് സമയം കുടിക്കും. ആളില്ലാന്ന് വെച്ചാൽ അവർ ഇതിനകത്ത് കയറി ആ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ക്രൂരമായി മുട്ടി പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയെയും ഗർഭിണികളെയും വയറ്റിട്ട് ചവിട്ടിയ അവരാണ്. പടിയം ഭാഗത്ത് രണ്ട് പെൺകുട്ടികളെ അമ്മയുടെ മുമ്പിൽ വെച്ച് പരാമർശിക്കുന്നു. ഈ പടിയം ഭാഗത്ത് ഇതൊക്കെ കഥകൾ തന്നെയാണ്. ഇങ്ങനെ ക്രൂരമായ ഈ പട്ടാളത്തിനെ അറിയുന്നത് അവർ കർക്കിടക പ്രവർത്തി ക്രൂരമായ മർദ്ദനം മുറകളായിരുന്നു. വളരെ വേദനിക്കുന്നത്. വായിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാതെ ഈ കെ പി പ്രഭാകരൻ അന്വേഷിച്ചിട്ട് എന്നൊരു കഥയില്ല, കെ പി പ്രഭാകരൻ അന്വേഷിച്ച് ഒളിവിലാണ് വരട്ടെ കാലവം പ്രഭാകരൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കേട്ടു കാർക്കാരി ടീച്ചറ് ഗർഭിണിയാണ്, കെ പി പ്രഭാകരൻ ഭാര്യ. അപ്പുറമോ അതിൻ്റെ ഇപ്പം നമുക്ക് അവിടെ ചെന്നാൽ പിടിയിട്ടു. ആ ടീച്ചറോട് ചോദിച്ചാറില്ല അവിടെ അങ്ങനെ ഇവിടെ കൂടി പോലീസ് കാർട്ടി ഇറക്കിയത് അതിൻ്റെ പറഞ്ഞു കെ പി പ്രഭാകരൻ ടീച്ചറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഗർഭിണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ കാർട്ടി ടീച്ചർ പറഞ്ഞത് ഗർഭിണ്ടാവാൻ കെ പി പ്രഭാകരൻ തന്നെ വേണമെന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല അങ്ങനെ കഥയിൽ കാരണം ടീച്ചർ പലപ്പോഴും പല പ്രാവശ്യവും പറഞ്ഞു ഇങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങളായി
പോലീസിന്റെ ഡയറക്റ്റും
പോലീസിന്റെ ഭരണം ഇങ്ങനെ
അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന പോലെ
ഇത് പട്രോളാണ് ഇറങ്ങുന്നത്, പട്രോളാണ് ഇറങ്ങുന്നത് കർഫ്യൂർ. അങ്ങനെ അവസാനം ഇത് ജയിച്ചു, കുടിക്കാന്നുള്ള ഒരു ഇതിൽ ധാരണയിലേക്ക്. അങ്ങനെയാണ് ചെത്തൂരാളി അല്ലെങ്കിൽ ചെത്തൂരാളി സമരം അവസാനം. പിന്നെ ചെത്തൂരാളികൾക്ക് ഏറ്റവും നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണക്ക് കൂടുതൽ പണം ഇവർക്ക് കിട്ടുന്ന ബോണസ് തന്നെ അത് 10,000, 10,000, 20,000 ഒക്കെ ആളുകൾ കിട്ടിയിരുന്നത്.
ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് സർദാർ ബാലൻ
പിന്നെ നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഈ സമരത്തിനുള്ള തീക്ഷണമായ ഉണ്ടായിരുന്നവിടെ സർദാർ എന്നാണ്
പറയാറ്.
അവരെ കുറെ ചരിത്രങ്ങളൊക്കെ ഇവിടെ ഈ അവരാണ് ഞാൻ കുറേ എടുത്തത്. അപ്പം അങ്ങനെ അന്നിട്ട് പിന്നെ ചെത്തൂര് അതിൽ ഏറ്റവും നല്ല നിലയിലായി ക്ഷേമനിധി ചെത്തൂരാളിൽ നിന്ന് ഏറ്റവും ആദ്യം കിട്ടിയത് കേരളത്തിൻ്റെ ഏറ്റവും നല്ല നിലയിലെത്തിയത് കേരളം. ഇപ്പോൾ 700-800 കോടിയൊക്കെ ചെറുതൊരാളി ക്ഷേമ രീതിയിലാണ് സർക്കാർ എടുക്കുന്നത് ശമ്പളം കൊടുക്കാനൊക്കെ. അപ്പോൾ ഇതാണ് ചെറുതൊരാളി സമരം. എൻ്റെ പുസ്തകം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കാം, അത് വളരെ വിശദമായിട്ടുള്ള നല്ല
പുസ്തകമായിരിക്കും.
ഇവിടെയാണ് നീ ഉണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് വേദനാഹരാണ്.
മാമ്പുള്ളി തന്നെ
മാമ്പുഴ പാലാഴി മാമ്പുള്ളി കരിക്കുടി ഭാഗങ്ങളിലാണ്. ഇതിൻ്റെ പ്രത്യേകത നിരക്ഷരായ ആളുകളാണ് ചെയ്തുരാളികൾ, പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. അവർ പല നിലയിലും വരെ മുതലാളിമാരെ ചൂഷണം ചെയ്യുന്നത്. വർഷകാലത്തെ ഇടവും ഇത്തരം കർക്കിടം മാസം പണിയില്ലായിരുന്നു. അപ്പോൾ ഇവർ കുറച്ച് അഡ്വാൻസ് കൊടുക്കും അതാണ് ഇതിനാ ചൈരി കയറി പിരിക്കുന്നത്. ഇവിടെ ചൈലുകളാണ് അതിൽ ഈ ഭാഗത്ത് ഈ നല്ല കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർ 6 അണിയായിരുന്നു നടന്ന് നാലണിയായിരുന്നു. അതിൽ ഇതിൽ വേണ്ടതിലും എനിക്ക് ഓർമ്മ പറയാൻ പറ്റില്ല. അതിൽ പിടിക്കേണ്ട ഒരു കറക്റ്റാവില്ല ആയിക്കോട്ടെ അല്ലേ പിന്നെ ഡയറക്റ്റ് ഒരു ഓർമ്മിക്കാനേ പറ്റും. ആ കൂലി മിനിമം കൂലി വേണമെന്ന് പറഞ്ഞിട്ടാണ് സമയം 6 അണ 16 അണയാണ് ഒരു രൂപ. അന്ന് 8 അണ വേണം ചുരുങ്ങിയ 8 അണിയുടെ ഒരു ഇടങ്ങഴി അരി എടുക്കും. ഒരു ഇടങ്ങഴി അരി ഡയൽ ഉടുപ്പുക. അന്ന് 5 8 8 മൊത്തം ആളുകളൊക്കെ ഉടുപ്പാണ്. പിന്നെ മറ്റു താൾ മേടിക്കണം. അപ്പോൾ ഒരു 100 തേങ്ങ ചൈരിയാണ് ഒരാൾ തല്ലാൻ, 100 തേങ്ങ തല്ലാൻ. അപ്പോൾ കിട്ടുക 6 അണ. അതുകൊണ്ട് ആന കഷ്ടപ്പെട്ട കുടുംബമായിരുന്നു ഇത്. പിന്നെ അവർക്ക് കുറച്ചും കൂടി കൂലി വേണമെന്നുള്ള ഇതിൽ കുറേ പേര് സംഘടിച്ചു. അങ്ങനെ ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കി. അന്ന് AITC യൂണിയൻ യൂണിയൻ്റെ കീഴിൽ ഒരു സമരം സമരം തുടങ്ങിയപ്പോൾ മലയാളമാർ സമ്മതിച്ചില്ല. ഒരു ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ചെയ്തു. അപ്പം ഞാനും എൻ്റെ അച്ഛനും ചെറിയ ചൈനും ഒരാളാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ചെയ്തു കിടക്കുന്നു. ശക്തമായ സമരം ആരംഭിച്ചു. അവർ കൂലി കൂലി ചോദിച്ചപ്പോൾ അന്ന് ചൈരെടുക്കണ്ട. അപ്പോൾ ഇവർ ബലമായിട്ട് ചൈരെടുക്കാനായിട്ട് പെണ്ണങ്ങൾ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഈ മുതലാളിമാരും മത്സ്യങ്ങിടിമാരും കൂടിയിട്ട് കല്ല് ശേഖരിച്ചിട്ട് കല്ലെറിഞ്ഞ് വരെ തുറച്ചു വരും. ഈ ഭാഗത്താണ് ഇങ്ങനെ മത്സ്യങ്ങൾ നടക്കുന്നത്. പ്രഭാകരൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് ആണിത് നടന്നത്. കല്ലെറിഞ്ഞ് ഇവരെ അപ്പോൾ കല്ലിടും തുറ നീന്തി ചിലരൊക്കെ കരയ്ക്ക് ഓടി മുങ്ങി കിടന്ന് കരക്ഷം പിറ്റേന്ന് ഇവർ തന്നെ വീണ്ടും. അപ്പോൾ ഇവരെ നീ ചൈ തൊഴിലാളികൾ കല്ല് ശേഖരിച്ച് കൊണ്ട് ചെയ്യുന്നത് അത് പോലെ മനസ്സൊന്നും ചെയ്യുക. അപ്പോൾ അവർ ഇടുമ്പോൾ ഞാൻ ഒരു കല്ലുകൊണ്ട് പറയുന്നു കഴിഞ്ഞ പല ആളുകൾ ചോര പൊലിച്ച തലയൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കണം. നല്ല വെള്ളം ആണ് സമരം പല നിലയിലങ്ങളും പറഞ്ഞു പണിമുടക്കായി 135 ദിവസം നീണ്ടു നിന്നവരാണ്. ഇവർക്ക് പണിയില്ലാത്ത ഒരു നേതാക്കന്മാരെ കടപെട്ടു മുതലാളിമാരുടെ ആണല്ലോ അവർക്ക് അവർ സമ്മതിക്കില്ല. അവസാനം ഇവർ വീണ്ടും വീണ്ടും വിലയ്ക്ക് പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ടി ആർ ഗ്യാസ് പ്രയോഗം കണ്ണീർവാദ പ്രയോഗം ആദ്യമായിട്ട് ഇവിടെ തന്നിട്ടില്ല ആദ്യമായി നടത്തിയത് പറയാം ഇതീ
വാദം
കണ്ണീർ വാതക പ്രയോഗം ടി ആർ ഗ്യാസ് അപ്പോഴൊന്നും ഇപ്പോൾ ധാരാളം ഉണ്ടല്ലോ അത് ഇവിടെയാണ് നടത്തിയത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പോലീസുകാരൊക്കെ കൂലി അപ്പോൾ ഇതിലാണ് ഒരു വഴി അതിൽ റോഡൊന്നുമില്ല. ഞാനൊന്ന് 3-4 പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ വീട് ഈ ഭാഗത്ത് തന്നെയായിരുന്നു. ഇത് ഈ വഴിയാണ് ഈ വഴി കൂടെ ജാതക ഭയങ്കര ഊട്ടുമാർക്ക് വെച്ചൊക്കെ പോലീസുകാരെ നടത്തി പക്ഷേ കഴിയുമ്പോഴും ജാതകമല്ല ഭയങ്കര ജാതക ഞാൻ നല്ല ശബ്ദം അങ്ങനെ കേൾക്കാം. അപ്പോഴേ പോലീസുകാരൊക്കെ അവിടെ വന്നു അങ്ങനെ പോലീസുകാരുടെ കസേരയെ കൂട്ടിട്ട് കൊടുക്കുന്ന വ്യക്തി ഒന്നായിട്ട് കൊടുക്കുന്നു അങ്ങനെ പോലീസുകാർ കിളനീ വെട്ടി കൊടുക്കുന്നു ചില ആൾ ഈ ഇളനീ വെട്ടിയിട്ട് ഇളനീൻ ആ ചൈൽ പരയിൽ കൊണ്ടുപോയിട്ട് അത് തിരിച്ച് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതിൽ ചാരയെ വിളിച്ചിട്ടാണ് അപ്പോൾ അവർ നാണിച്ചിട്ട് കുടിക്കുന്നു അതേ നായിക്ക് നല്ല ഓർമ്മയാണ്. അവനെ പോലീസ് ജാഥ വന്നപ്പോൾ പോലീസുകാർ എന്ന് പറയും പെണ്ണങ്ങളെയൊക്കെ അടിച്ച് അടിക്കുകയും അവസാനം ടിയാറിയാണ് പോയത്. അപ്പോൾ പലരും പുഴയിൽ ചാടി മുങ്ങി കിടന്ന് ഓടി അങ്ങനെയൊക്കെയായിട്ട് വലിയ ഭയങ്കര ക്രൂരമായ മർദ്ദനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ജല്ലി കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ജല്ലി കൂടെ ഞാൻ കണ്ടത് കാണാൻ സാധിച്ചു ആ ഓർമ്മയ്ക്കാൻ പറ്റിയത്. അങ്ങനെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു ജാഥ പോവാണ് അതെനിക്ക് നല്ല ഓർമ്മയാണ്. മുയ്യത്ത് രാമു എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ചെങ്കൊടിയാണെങ്കിൽ കട്ടായം ഊർക്കില്ല ഇവിടെ തൊഴിലാളി കൊടി പിടിച്ചതിന് ജാതിയാണ് അപ്പം പോലീസുകൊണ്ട് ചെന്നതിന് വേണ്ടി കൊടി പിടിച്ച് വലിക്കുക കൊടി പിടിച്ച് വലിച്ചിട്ട് ഇവരെ കൊണ്ട് ആ കുടി എന്നിട്ട് ചെങ്കൊടി എന്ന് പറയുന്നത് വലിച്ചിരുന്നു ഇവരെ കൊണ്ട് ഇത് ഫോണ കൊടുക്കുക ആ കൊടി കൊടുക്കും എന്നിട്ട് നടക്കണം നടത്തിയ കാട്ടി ഇങ്ങനെ കൂടെ മാത്രമല്ല പലതും ഞാൻ കണ്ടു. ഈ കല്യാണി നമ്പിയ കല്യാണി എന്നൊരു കൊണ്ടായി അവർ ഇങ്ങനെ ഇതുപോലെ സമരം ഇറങ്ങിയപ്പോൾ പോലീസ് അടിച്ചു പലപ്പോഴും അടിയിട്ടിരുന്നു. അപ്പോൾ പോലീസ് പിന്നെ പല അവരെ കുളിച്ചു അവരെ കുളിച്ചാടി ചാടി പുറമേന്ന് പകുതി എത്തിയാൽ പിന്നെ പിടിക്കാൻ പാടില്ല അത് പ്രിറ്റീഷാണ് അവിടെ നിന്ന് പറഞ്ഞു പിടിക്കണതായിരുന്നെങ്കിൽ പോലീസുകാരനെ ഞാൻ പോലീസുകാരെ പിടിക്കുന്നേ ഈ നമ്പിയ കല്യാണി ഇങ്ങോട്ട് നല്ല സമരം നായികയായിരുന്നു. അവസാനം ആരും അവരെ സഹായിക്കാൻ പാടില്ല ഒരിക്കല് അപ്പം കോൺഗ്രസ്സുകാരി വരും എന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെയും കാര്യമായൊരു സഹായം ഒന്നും കിട്ടിയില്ല. ഒരു ദിവസം ഇവരവസാനമായിരുന്നു തെരുവിൽ ഉപേക്ഷിച്ച പട്ടികളെ ഒക്കെ കിട്ടിയതാണ്. ഒരു ദിവസം ആ വീട്ടിൽ നിന്നും അസാധാരണമായ ശബ്ദം കേൾക്കുക പട്ടികളുടെ ഓടിയിടലും പറഞ്ഞു. അപ്പോൾ നന്ദിയുള്ളതാണല്ലോ ഈ പട്ടി വർഗം പട്ടി നായ നന്ദിയുള്ള മനുഷ്യനേക്കാൾ അപ്പോൾ അവിടെയുള്ള ആരോഗ്യങ്ങളോ ഇനി എന്തോ സംഭവിച്ചു അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവർ ഇതിലേക്ക് നോക്കിയിട്ട് പട്ടിയെ കുറയ്ക്കുകയാണ്. അപ്പോൾ ചവരെ വീണ് കിട്ടുക അതിൻ്റെ അടിയിൽ നന്ദി കല്യാണി ചത്ത് കളിക്കുക ഇങ്ങനെയാണ് ചവൽ നന്ദി കല്യാണി. ഇതേപോലെ തന്നെ ഈ ചെത്തൂരാളി അല്ലെ ചതിരിത്തൂരാളി സമരങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുള്ള ഒരാൾ കണക്ക വേലായി എന്ന് പറയാം പടിയത്തിലാണ് കേട്ടിട്ടുണ്ടാവും കണക്ക വേലായി ഒരു പാവം മനുഷ്യർക്കും പായോട്ടും മെമ്പർഷിപ്പിക്കുന്നുണ്ട് ആളിങ്ങനെ ഒരു മെഗാഫോൺ ഉണ്ടാവും മൈക്കില്ല ഇതൊരു കൊടി കൊണ്ടിട്ടുണ്ടാവും കുറച്ച് നോക്കി പുസ്തകം കഴിച്ചു കുറച്ച് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും കൊടിയാണ്. അപ്പം വീട്ടിലുണ്ടെങ്കിൽ ഇതിലൂടെ പറഞ്ഞിട്ടാണ് അറിയിക്കുന്നത് ആൾക്കാർ പള്ളിയാൾക്കാർ സിനിമയ്ക്കൊക്കെ ഇവിടെ സിനിമ തിയേറ്ററിലായാലും തീരുമാനം പല സിനിമ പോലെ എങ്ങനെയാണ് ഇതിലെ കളവണ്ടിയിലും പോകാം മൈക്ക് വെച്ച് മൈക്കില്ല മെഗാഫോൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇയാൾ പ്രസംഗിച്ച് പ്രസംഗിച്ച് നടന്ന് ടി വി പിടിച്ച് ഇയാൾ പഠിച്ചു അവസാന കാലത്ത് ഇയാൾ കാൺമുട്ടിച്ച് കോൺഗ്രസ്സായി അതെനിക്ക് നന്നായിട്ടറിയാം. വൈകിട്ടാണ് കല്യാണ വിഷയം പക്ഷേ കോൺഗ്രസ്സുകാരിൽ നിന്നും സഹായം കിട്ടിയില്ല അയാൾ കൺമുട്ടിച്ചുകാരി കിട്ടിയില്ല അയാളെ മരിച്ചിട്ട് ഒരു റീത്ത് പോലും വെച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാനടുത്ത് അയാളുടെ രണ്ട് മക്കളുടെ പറയും അയാളെ ഒരു സഹോദരി ഒരാളെ ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അയാൾക്ക് കുറെ കഥകള് കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ എഴുതി വെച്ചു. അയാളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പുസ്തകത്തിലെ കഥകളായിട്ട്. ഇവർ ചകിരിച്ചു ഒരാളി സമരം ആന മിനിമഞ്ചാർജ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ പനമ്പിള്ളി മിനിസ്റ്ററായ ആൾക്കും മിനിമഞ്ചാർജ് ഒരു രൂപ രണ്ടാണ് അംഗീകരിച്ചു. അത് കിട്ടാൻ പിന്നെയും കുറേ കാര്യങ്ങൾ എടുത്തു. അപ്പോൾ ഇതർ ചകിരി തൊഴിലാളി സമരം നമ്മൾ വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? ആരോ പിന്നെ കുട്ടി പറഞ്ഞ വളച്ച് ഭൂമി വളച്ചിട്ടാണ് പത്ത് സെന്റ് ഭൂമി ഒരു വലിയ ആഗ്രഹമല്ലേ ആണ്. ശരിക്കും പറയണമെങ്കിൽ മനുഷ്യൻ ഇതിൽ തന്നെ ഞാനൊക്കെ ഈ ഇതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൽ വേണമെങ്കിൽ വായിക്കാം. ഈ പോരാട്ടങ്ങളുടെ ആശയ സ്വാധീനത്തിൽ വളർന്നതാണ് കർഷക സംഘം, ബാലസംഘം, മഹിളാ സംഘം തുടങ്ങിയവ. ഇതിലൂടെയും ഒരു നവോത്ഥാന വിപ്ലവ ആഹ്വാനം തന്നെയാണ് ഉണ്ടായത്. ഇതൊരു കർഷക മുന്നേറ്റമായി. നട്ടല് വളച്ച് അടിയാറിൻ്റെ മുമ്പിൽ ഓശാനിച്ചു നിന്നവർ ആരുടെ മുമ്പിലും തലയുയർത്തി നിവർന്നു നിൽക്കാൻ ധൈര്യമുള്ളവരായി ആശയങ്ങളും സ്വപ്നങ്ങളും വളർന്നു. നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ കുതിപ്പുകൾക്ക് ഈ കൂട്ടായ്മകൾ പ്രാപ്തമായി. കൃഷിഭൂമി കർഷകനെന്ന ജന്മിയുടെ മുമ്പിൽ നിന്ന് കൂസാതെ വാദിച്ചു. നമ്മൾ കൊയ്യും വയലുകളൊക്കെ നമ്മുടേതെന്ന് അവകാശമായി പാടി. ജന്മിത്വം തുലയട്ടെ എന്ന വിപ്ലവാവേശഗാനം മുഴക്കി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന അന്ധശാസ്ത്രം നൽകാൻ ജനം തയ്യാറായി. ഇതിൻ്റെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം പത്ത് സെൻറ്റ് ഭൂമി കൊടുക്കാതൊരു നിയമം വന്നല്ലോ. ഈ നിയമം വന്നപ്പോൾ ഈ പത്ത് സെൻറ്റ് ഭൂമി കൊടുക്കാൻ ഗംഭീമാർക്കും പലർക്കും വിമുഖത കാണിച്ചു. ചുരുക്കി പറയുന്നതാണ് ആദ്യം തന്നെ പത്ത് സെൻറ്റ് ഭൂമി കൊടുക്കുന്ന നിയമം വന്ന സമയത്ത് ഇവർ ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എല്ലാ കുടിയാന്മാർക്കും ഒരു കെട്ടി തെങ്ങ് കൊടുക്കുക, തെങ്ങ് കൊടുക്കാം. ഓർമ്മയിട്ടോന്ന് അറിയില്ല, ഉണ്ടാ ഓരോ തെങ്ങ്. അപ്പോൾ ഈ ഭാഗം മുഴുവനും ഒരു ആളുടെ ഇത് തോപ്പുകാരിയായിരുന്നു. ഞങ്ങൾ കുടിയാനാണ്, തോപ്പുകാരുടെ വളപ്പിൽ താമസം. അപ്പം ഞങ്ങൾക്കൊരു തെങ്ങ് തന്നു. അപ്പോൾ ഞങ്ങൾ തൊഴുത്തൊക്കെ അതിൻ്റെ അടുത്താണ് തെങ്ങ്. അപ്പോൾ ആ തെങ്ങ് നമ്മൾ വളരെ ശ്രദ്ധിക്കും, കിട്ടുന്ന വളം കൊണ്ട് ഇടവും വളർത്താൻ അക്കിയതൊക്കെ ചെയ്യും, വളരെ ശ്രദ്ധിക്കും. അപ്പം നാളെയും കൂടുതലുണ്ടാകും, ആ തെങ്ങിൻ്റെ നാളെയും മുഴുവൻ നമുക്ക് എടുക്കാം, എനിക്ക് കിട്ടാം. അങ്ങനെയായിരുന്നു അയാൾ കെട്ടിതെങ്ങ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടും നിന്നില്ല, പത്ത് തരം ഭൂമി കിട്ടണമല്ലോ. അങ്ങനെ പിന്നെ പത്ത് തരം ഭൂമി കൊടുക്കണം എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്നപ്പോഴേ അത് കൊടുക്കാൻ വിമോദാനാണ്. അപ്പോഴാണ് 1970 ജനുവരി 1 അത് വ്യക്തമായിട്ട് എനിക്ക് തോന്നി. 1970 ജനുവരി 1 എൻ്റെ സഹോദരി എപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഒരുപാട് ഫോൺ ചെയ്തില്ലേ എപ്പോഴും പറയാൻ പറഞ്ഞു. ആ ഞങ്ങളുടെ കല്യാണം അന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്ത് പത്ത് സെൻറ്റ് ഭൂമികൾ അതിലിങ്ങനെ നമ്മൾ മുന്നോട്ട് വളയ്ക്കുക. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഓരോരുത്തരും കൂടി അധികം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, CPM-കാരാണത്, CPI, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് CPI ഇല്ല. ഈ പാർട്ടിക്കാർ പത്ത് സെൻറ്റ് ഭൂമി അവരെ ഗണ്ണ പോണന്നിട്ട് ആ ഭൂമികളെ ചുറ്റും വളച്ച് കുറ്റിയടിച്ച് കൊടുക്കും. അവർ വളരെ ഇങ്ങനെ തറി വെച്ചിട്ട് വളച്ച് വളരെ വളച്ചിട്ട് തങ്ങളുടേതാണ് അവകാശം. അത് പല ഭാഗങ്ങളിലും സമ്മതിച്ചില്ല, ബഹളം ഉണ്ടായിട്ടുണ്ട്. ചില കൂട്ടുകാരും കുടുംബക്കാരും തുടങ്ങിയവരൊന്നും സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അവരൊന്നും നടന്നു കൊടുത്തു കുറേ കാലങ്ങൾ ശേഷം, 3 വർഷങ്ങളില്ല. അണ്ടിപ്പോൾ തെങ്ങേനെ തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായി നിർത്തും, പടിയും ഭാഗത്തൊക്കെ പറ്റിയാൽ ആ ഭാഗത്ത് കിട്ടും, ഭയങ്കരമായി നിർത്തുന്നുണ്ട്. ഇപ്പോഴും പട്ടാളൊക്കെ വന്നിട്ട് അത്തരത്തില്ല അവിടെ ഒരുപാട് മാമത്തിലൊക്കെ
വന്നിട്ടുണ്ട്.
പോലീസ് നിങ്ങൾ ഈ പട്ടയം കിട്ടുന്നവരത് നിൽക്കണം, പക്ഷെ ഇവർ സ്വയമായിട്ട് തെങ്ങ് കയറിയൊക്കെ ചെയ്തു. അങ്ങനെ ആ സമരം കുറേ കാലങ്ങൾ നിന്നു. എന്നിട്ടാണ് പിന്നെ പട്ടയം കൊടുക്കും സർക്കാരെല്ലാം പട്ടയം കൊടുക്കുമ്പോൾ തന്നെ വൃത്തി കൂടി. പിന്നെ കാരണം അളന്നോട് ചിലവ് 10 സെൻറ്റ് കൊടുത്തില്ല, 7 സെൻറ്റ് കൊടുക്കുമ്പോൾ
ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വാങ്ങിക്കാനായിട്ട് ചെന്നിട്ടുണ്ട് എന്നൊക്കെ.
ചില അലിഗേഷൻസ് ഉണ്ടാവും, അതൊരു വിഷയമാക്കണ്ട കുട്ടി, അതൊരു ഇതാക്കണം. ചിലപ്പോ സൂത്രത്തിലേക്ക് ഇപ്പൊ ഞാൻ ഇവിടെ താമസിക്കും, എന്റെ അച്ഛനും അങ്ങനെയുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ 10 സെൻറ്റ് കൂടി കൊടുക്കുന്നു, അപ്പുറത്തൊരു കൂടി ലാഭം കിട്ടി. അങ്ങനെയൊക്കെ ചില ആള് ചെയ്തിട്ടുണ്ടാവോ?
പിന്നെ വേറൊരെണ്ണം കേട്ടിട്ടുള്ളത് ഈ നമ്പൂതിരി നായന്മാരുടെ ഭൂമിയാണല്ലോ. അപ്പൊ ഇവര് ഇവരുടെ ഭൂമി പോവാതിരിക്കാൻ, ഇത്ര ഏക്കറിന് മേലുള്ളവരാണല്ലോ ഭൂമി കൊടുക്ക, അപ്പൊ ഇവരുടെ ഭൂമി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും വളർത്തുമൃഗങ്ങളുടെ പേരിൽ പോലും
എല്ലാവരും കൊടുക്കണം. ഇവിടെ പലർക്കും അപ്പം എനിക്കറിയാം അവരെ കൊടുത്തിട്ട് ഈ വോട്ട് കമ്പനിയിൽ പറഞ്ഞിട്ടേ, ഈ വോട്ട് കമ്പനിയിലെ അടുത്ത് ആ അന്ന് അടച്ചിടാന് ആ
കുട്ടികളൊക്കെ
അവിടെ നിന്ന് കുറച്ച് പോന്നാല് എന്താണ് പറയുക, വീട്ടുപേര് എൻ്റെ ഒരു റിലേറ്റീവ് ആണ്, ഒരു പെങ്ങളാണ് കൊച്ചല്ലി എന്നത്. അപ്പം അങ്ങേർക്ക് അവിടെ കുറച്ച് ഭൂമിയിലേക്ക് ഇയാൾക്ക് ഒരു ജോലിയില്ല, അയാളൊരു നടക്കാൻ പോയി പോയാത്ത ഒരാളാണ്. എൻ്റെ തൊട്ട് പഠിക്കുക വീട്ടിൽ നിന്നാണ് കേരളം, അയാളൊരു എൻ്റെ ഞങ്ങളുടെ ഒരു തറവാട്ടിയാണ്, എൻ്റെ ഒരു ഒരാളെ അച്ഛൻ്റെ കുടുംബമാണ്. അപ്പം ഈ പെണ്ണും ഈ അമ്മയേച്ചി അവർ പ്രസവിച്ചിട്ടൊന്നുമില്ല, അവർ ഇയാൾ മാത്രം അവർ 10 or 12 പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ മാസം തയ്യുന്നതിനൊപ്പം ഇവർ രണ്ടുപേരും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ വീട് വീട് ഇടിഞ്ഞു പൊളിഞ്ഞു അത് കെട്ടാതെ വഴി ജോലിയാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ 3 കുടിയന്മാരുണ്ടാവും ഈ ഇയാളും ഈ 3 കുടിയന്മാർ ഇയാളെ കടന്നു സാമ്പത്തിക അവധിക്കിൻ്റെ കൂട്ടുണ്ടാകാനായിട്ടുള്ളവരാ. ഇവർക്ക് 3 പേർക്കും 10% ഇയാൾ 10% ഇല്ല. അങ്ങനെയായിരുന്നു ഇയാൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കണം എന്നാണ് പക്ഷേ ചില ഭാഷയ്ക്ക് പ്രയോഗിച്ചുകൊണ്ട് ചിലവർ 7 cents തരുള്ളൂ, ചിലർ സംഭവിക്കും. ഇപ്പം ഞാൻ സംഭവിക്കുന്നു, ഞാൻ മതി അത്രയാണ് ഞാൻ സംഭവിക്കാം. അപ്പോൾ അതല്ല മതിയല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായി. നിയമം 10% കൊടുക്കുക ഉണ്ടെങ്കിൽ അതുണ്ടായി. പിന്നെ മറ്റതൊക്കെ ഒരുപാട് പേര് പല വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും, അവർ പല പേരിലൊക്കെ റേഷ് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് നിയമം ഉണ്ടാവും ഇത്തരം രൂപയൊക്കെ റേഷ് ചെയ്ത്. അങ്ങനെയൊക്കെ നിയമം വരാം, നിയമം വരികയല്ലേ, ഇത്ര ഉള്ളിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഉണ്ടായിരുന്നതനുസരിച്ച് കൊണ്ടേക്കാൻ കൊടുക്കാമെന്നല്ലേ, അതൊരു നിയമ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്, അതൊന്നും പ്രശ്നമല്ല. അതൊരു എഴുത്തില് ഇഷ്യൂ ആക്കരുത്. അല്ല അത് തമാശയ്ക്ക് ആദ്യം കൂടെ അങ്ങനെ എഴുതാം, പ്രശ്നമൊന്നുമില്ല. അതിന് ഒരു നിയമം ഉണ്ടാവുമല്ലോ, വ്യക്തമായ നിയമമുണ്ട്. ഈ ഭൂമി കൊടുക്കുന്ന ഉണ്ടായിരുന്നു, ഇതാണ് ആ കാര്യം. അപ്പൊ അത് നീ കുട്ടിക്കുന്ന ചോദ്യം അവരെ കൊണ്ടുവരാണെങ്കിലേ മയ്യേര്